This program was first broadcast on Planet FM, Community Access Media in Tāmaki Makaurau, Auckland. You're hearing it on accessmedia.nz thanks to Erirangi Tumutu.
നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ഓക്ലൻഡ് റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിന്റെ ക്ലിനിക്കൽ ഡയറക്ടറും പിന്നീട് ഓക്ലൻഡ് മേഴ്സി ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ സി എസ് ബെഞ്ചമിനുമായുള്ള അഭിമുഖം. തുടർന്ന് ശ്രുതി ദേവദമാർ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. മലയാളം എഫ് എമ്മിന്റെ ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ഇന്ന് ചേരുന്നു ഡോക്ടർ ബെഞ്ചമിൻ.
Thank you very much for inviting me. It's a pleasure to be here. Thank you.
Same, doctor. It is not every day we get to sit down with people like you, who has got Order of Merit, New Zealand Order of Merit, and Thank served you. In the medical industry for more than 4 or 5 decades. How are you feeling today?
It's very good. I came in 1980. 48 years ago.
1980. Oh, that's a long
time. It's a very small area, 1.5 million. Now it's 5 plus million, big difference. So it's a pleasure to be here today. But the community is different, very exciting, very cultural, very colorful.
Lovely. Doctor, 1980, there will be very few Malayalis here in New Zealand, not only in Auckland.
We got very few, about 10 Malayalis, that's all.
So you are among the top 10.
And there'll be one takeaway restaurant, only one. Now we got hundreds.
Hundreds.
Ocean of difference between last and this year.
When you landed in New Zealand for the first time, of course, as a young doctor, Indian doctor, ഒത്തിരി ഡ്രീംസും ആംബിഷൻസും ഒക്കെ ഉണ്ടായിരിക്കും.
Yes, I was in Christian Medical College, Vellore, India.
Mm-hmm.
And once doctor from New Zealand came as a sabbatical leave.
Oh, he from
invited,
here.
Yes, mm-hmm. He invited me to come to New Zealand. I don't know where New Zealand is. I raised into the map, saw this small trail of New Zealand. My parents didn't want me to go. I said, it's interesting, exciting. I'm a young generation. I should come and see the place. So that's how I came here.
ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വാട്ട് വാസ് യുവർ ഫസ്റ്റ് അസൈൻമെന്റ് ഓർ യു ഗോട്ട് ആൻ അസൈൻമെന്റ് ആൻഡ് യു ലെഫ്റ്റ് ഇന്ത്യ?
ഐ കെയിം ഓൺ എ വൺ ഇയർ സബാറ്റിക്കൽ ആൻഡ് ഇറ്റ്സ് എ വെരി ലോൺലി പ്ലേസ്, വെരി ക്വയറ്റ് പ്ലേസ്. 10 cents മിൽക്ക്, 1 bottle, 25 cents ഫോർ ദ ഹെറൽഡ്, ദാറ്റ്സ് ഓൾ വി ഹാവ്, ആൻഡ് വെരി ക്വയറ്റ് ഏരിയ.
ഹൗ അബൌട്ട് യുവർ ജോബ്?
ഐ വാസ് രജിസ്റ്റേർഡ് ആസ് എ രജിസ്ട്രാർ in radiation oncology at Auckland Hospital on the first year.
Mm-hmm.
So I came with a postgraduate qualification and I got their qualification here within 12 months.
Mm.
So within 3 years, I was changed to director, head of the department.
Oh, wonderful.
1984, I became the director for 25 years. I was the director of the cancer. It's a very tremendous responsible.
Oh. That's a successful tenure, doctor. Almost quarter of the century you completed as a clinical director of Auckland Hospital. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ ഇൻ ദ ഹോസ്പിറ്റൽ?
ഫസ്റ്റ് ഡേ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ കെയിം ഹിയർ there's no Indian food. All American food, so I was starving. So I was looking for the restaurant, takeaways. I got one takeaway. I did Indian food. Then slowly get used to, but it's very hard to get used to the Indian food. So finally, used to it.
എങ്ങനെയായിരുന്നു അന്നത്തെ അറ്റ്മോസ്ഫിയർ ഇൻ യുവർ കരിയർ? ആസ്കിംഗ് ബിക്കോസ് യു ആർ ദി മേ ബി ദ ഫസ്റ്റ് ഇന്ത്യൻ ഡോക്ടർ ടു ജോയിൻ ദി മെഡിക്കൽ ഇൻഡസ്ട്രി.
See, I first came there, all Kiwis, and very small population. Elderly people, it's too much. Young people, it's smaller. So, Saturday, Sunday, completely closed. You can't go anywhere. And only weekdays, 8:30 to 5. After 5, there's nobody available. So, it's a very, very different culture. Back home in India, I'm used to live evening after 5 o'clock. Real action comes after 5 o'clock. Go and see the friends, see the movies, theaters, everything. Here it's just quiet. So it's a very different situation.
How the patients received you as an Indian doctor?
They're very nice people, very kind people, very polite and very quiet people and very interesting. But their culture is different, but they are very careful about what we talk about. We need to give them the information. They need to understand evidence-based medicine. So that's useful. 1970s, the department was controlled by a fake doctor. The director and the head of the department of cancer is from Yugoslavian. He was a fake technician, not a doctor. He was moving the head, running the show, and it was a disaster. And finally, one of their own candidates found out that it's a fake. He was not getting treatment. So they checked his documents, everything. They found he was a technician. He was then prison. The whole thing came to a standstill. That time I came. So it was huge responsibility to restructure the whole thing and change it to neuro-oncology.
So you shouldered great responsibility.
Yes, it was indeed a very, very difficult treatment, but it was a big challenge for a younger generation. So first, for 10 years, the waiting list has become 3 months. Cancer treatment cannot have radiation treatment. I have to send them to either Australia for cancer treatment. I have to send them to Melbourne or Sydney. Also Qantas or New Zealand. So I was like a travel agent. I was telling all these people to India. I was shocked. So I took this as a big challenge. I made the first one to make the private center in this Auckland. It's the first one, the whole of New Zealand. I talked to Mercy Hospital, discussed with them the settled previously. We challenged the issues. We bought a new machine. I put it in the Mercy. So we put the waiting list within 2 hours. We put 2 machines there. So waiting list is stopped. We treated. This is the first time in New Zealand we started it. That changed the whole picture in India. So
that's a great achievement, Doctor. Do you think the situation now has improved a lot from those times?
Yes, indeed. We had 2 machines at that time. We've got 10 machines now. A remarkable change.
Still, do you think there is room for improvement for the medical system here in New Zealand?
They have a good talent now. We upgrade their skills. Less number of tools, less effective. We brought the new machine, new innovative, new machines brought in. It's very, very high-tech technology. We are very high level now.
നമ്മളൊരു പേഷ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വെൻ വി ടോക്ക് അമംഗ് ആർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സം ഫീൽ നോട്ട് ദറ്റ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ മെഡിക്കൽ സിസ്റ്റം നോട്ട് ബിക്കോസ് ദ ഡോക്ടേഴ്സ് ഓർ ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ഗുഡ് അബൌട്ട് ദ വെയ്റ്റിംഗ് സിസ്റ്റം ഇഫ് യു ഹാവ് ഗിവൺ എ ചാൻസ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം വാട്ട് വുഡ് യു സജസ്റ്റ്
വെയ്റ്റിംഗ് ഇൻ ഏരിയാസ് ആർ വെരി സാഡ് ഇഫ് യു ഗോട്ട് ആർത്രൈറ്റിസ് യു ഹാവ് ടു വെയ്റ്റ് ലിറ്ററലി ഫോർ 18 മന്ത്സ് ഫോർ ഹിപ് operation. If you want a cataract, you go blind for 1.5 years. That's a sin. It's a big waiting list. This is very bad. That's how that tourism developed. Indians taken over the picture because they can be done in 1 week and very cheap, very effective, very smart. Apollo Hospital is in charge of it. I know them very well. I arranged with them. Now all my patients from Samoa, Fiji, I'll transfer them to India. They go to Delhi. 200 patients go there. So I'm making that to New Zealand as well. Because this is something to be given to everyone, the chance to meet their patient. It's very smart, very sophisticated tools, very intelligent team.
Back in India?
In Buffalo Hospital.
Oh, great. When you talk about Samoa, I read about you. You have done some amazing work in connection with the Samoan and the patients over there. Can you walk us through that, what you've been helping them?
It is a very interesting enter because first day, one Samoan patient came to see me. He's a 45-year-old boy. Sorry, 41-year-old lady. She's got 4 children. She came to see me and said, can I help you? I said, what's the problem? She came from Samoa to New Zealand and she had kidney failure. So she needs dialysis. She went to the Middlemore Hospital. They said, it's $1,000. So overseas patients have to pay. And they don't have the money. So I tried to get that. Within 1 week, he died.
Oh.
And that was a good challenge for me. This is something I learned. Well, I straight to Singapore. National Kidney Foundation, NKF, is a big kidney dialysis center in America. Amazing center in Singapore. I told the minister, I had a long chat with him, this is what happened. He said, Benji, you made me cry, but what do you like? I said, I want a donation. He said, you take it from here. 6 machines and 3 patients and their technicians, they came to Samoa. They fixed the dialysis center, free treatment. Within 6 months, we started it.
Oh.
Now we got 100 patients on treatment.
This was in which year, doctor?
10 years ago. Yes.
2016.
Yes.
Okay.
It's a major team. That's the first time we did in Samoa. We helped them give it to the Fiji. They are doing it there too.
Oh.
So that's going very well. That's a very fulfilling effect. We save their lives a lot of time. These are young people. Younger generation are dead. Very sad situation. We save them.
Oh, no wonder the head of the state of Samoa has awarded you with, can I know the title name, doctor?
Yes, head of the state took me to the room. They gave the highest order title. It's like a prince of Samoa, Papali. In Fiji, they had a better talent. They had other options through from Australia and Fiji and India. They came them outpaced, so I didn't focus it there.
Oh.
I helped a little bit. But Samoa's desperate. They don't have any help. So their children are dying of heart disease. And they can't open heart pneumonia because it's $100,000 to do one operation. Very, very expensive. So I bought a team from here, sent. We free open heart surgery. First time in this history in Samoa, we did the open heart surgery in Samoa. 15 patients. Then went to next year, 15, 45 patients. Saved 45 open heart surgery in Samoa. With all the doctors from here, we went there. Charity did it. It was a remarkable improvement.
Great. So who is doing the funding for these surgeries?
Nobody. We all donated. Yeah, New Zealand helped them to come free. 1 tons, the tools all brought them free. Yeah, and very amazing help they helped us.
Okay.
We don't have much. But some our government did help some out to some extent. But this is the difference between the cost. In New Zealand, child surgery is $100,000. In India, $20,000. Big difference.
Yes.
So I have sent so many kids now to India now for $20,000. Apollo Hospital do them, perfect surgery. Very nice. They save all the lives.
Oh. Doctor, you are talking about taking patients or sending patients to India for a reduced price, which will be attractive or beneficial for our patients. On that note, do you think the recent foreign trade agreement, FTA, will make it more affordable for the patients?
Yeah. FTA is more helpful, more effective, and quickly done. I'll give an example. In New Zealand, for radiation treatment, we got linear accelerators. The other top end of it. But in India, it's got the Rolls Royce.
Oh.
In Chennai, they got CyberKnife. It's a robotic radiation treatment. There's only one in Auckland. There's one in Perth in Australia. Nobody has got it. And India has got the third one. But beyond that is the proton machine. That's a top end in radiation. Very precise. Proton therapy is highly sophisticated. There's nowhere in New Zealand or Australia.
It's but in
only
India.
Only one machine in Chennai.
Oh.
And it was reopened by the president opened the machine, and the first machine is in Japan, second one is in India.
Oh.
They are very sophisticated. It's a top end. So this is the difference in the place. They got highly sophisticated, precise radiation treatment. So people are coming from many other places. There are patients come from Africa, Middle East, they're coming to Sri Lanka, Maldives, every place coming.
So these are the good things we should be considering while we talk
indeed.
About FTA.
The first proton beam in New Zealand, in Madras was done, is from Australia. He went to prostate cancer, went to India for the treatment in the proton beam.
Apart from this medical advantages, what other advantages the common man can think about?
The beauty is, New Zealand is a small population, small area. In India, is millions.
Mm.
And very highly sophisticated, funded big time. All the new tools are available because they are very easily bought. The other thing is, they are much cheaper. One CT scan or MRI scan is $2,000 to $3,000. In New Zealand, $200 to $300. Very cheaper. So, cost-effective-wise, so people go there, they are attracted. Not only they don't have to wait, they come within a week. So very quickly treatment and recover.
Doctor, we were discussing about how affordable it is to get treated in India.
Yeah.
At the same time, nammude ivide patients, don't they feel skeptical about the hygiene side of the treatments available in India? Infection varunu ennokka nammal ingane parnu kelkarund. What will be your comment about it?
That's a very interesting question. Affordable is only a minor issue. There are major issues. Thing is, technology wise, it is precise and high tech. Secondly, it should be clean and well clear, also well trained people, so they're the best treatment out there. All the computer system, all top end there. So cleanliness, very important. All the top hospitals, that's why no point in shopping around and send a patient to India. You'll go from pillar to post, you'll go to the wrong place. You go to the evidence-based medicine. They are precise, like Apollo Hospital, cleanliness, certified as nursing level, and pharmaceutical. This is an important thing. The commons available in India are not available in New Zealand. The modern ones are very cheap, and they are all WHO-checked, high-quality drugs. So exporting to 20 drugs, pharmaceutical drugs from India is going to other countries. They are all WHO checked, quality checked. Then only otherwise they won't take it.
അത് വളരെ കോൺഫിഡൻസ് തരുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ളവർക്ക് നോട്ട് ഓൺലി ഇന്ത്യൻസ് ഫോർ ദ കിവീസ് ഓൾസോ ദാറ്റ് ക്യാൻ ഗിവ് ലോട്ട് ഓഫ് കോൺഫിഡൻസ് കാരണം എവിഡൻസ് ബേസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന് പോകാൻ എന്നുള്ള പോയിന്റ് ആണ് ഡോക്ടർ പറഞ്ഞത് ഫാർമസ്യൂട്ടിക്കലിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ഹൗ ദി എഫ് ടി എ ഈസ് ഗോയിങ് ടു ഹെൽപ് ദ പ്രൈസ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽസ്
ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ When they need any drug in New Zealand, it should be safe. It should be clean, it should be pure and effective. Otherwise, we'll end the wrong trouble. So, from India-wise, there are no rules. All WHO checked and certified by the government of India.
India.
They are exported. Others are not allowed to come to New Zealand. The quality check, Pharmac is very strict. They are very good, very good. High quality stuff, they double check, triple check and send the drugs here. The safety border is there.
Excellent. Yes. So it is going through
Yes.
several checks.
Yes.
sticks, yes. Then only it will be made available, yes, in New Zealand. അത് നല്ലൊരു സന്തോഷവാർത്തയാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്. പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സൈഡിൽ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രിഹെൻഷൻ ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഡിലേ ആവുന്നുണ്ടോ എന്നുള്ളത്. സോ യു ക്യാൻ അപ്രോച്ച് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ഡൂയിങ് ദെയർ ഡ്യൂ ഡിലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ എവിഡൻസ് ചെക്ക് ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽസ് ദേ ആർ ഗോയിങ് ത്രൂ സെവറൽ ചെക്സ്, സോ യു ക്യാൻ ബി കോൺഫിഡന്റ് അബൌട്ട് ദെയർ ക്വാളിറ്റി.
That's a very important point. As we know, the smaller business in Auckland are very good. The salmon ones in India are not good. The quality check has to be done. It's very important. And Pharmac is very clever. They'll double check, triple check everything, get it clear. That, and government responsibility has sign off from government, sign off from India. Indian Health Department had to certify that is good drug.
Good drug.
Then only they will be allowed to come. Otherwise, they will be prosecuted.
Doctor, we discussed about the affordability and the benefits of the medical side with respect to FTA. How it is going to benefit the common man?
FTA is a good program. Some intelligent drugs, high-end, will be taken from India to here. That's very useful. It's a small percent. From the FTA marketing, we should be creative and innovative. I can give a couple of good examples. One is mangoes. Mangoes are $1 million business. You run out in America, USA, and UK, sold out, Middle East also. Everybody is packed in both Tamil Nadu and Kerala. Packed within a day, Middle East reaches. Very easily we can export it. And the demand is huge. Here, it is $10, that's $1. In the beautiful mangoes in India, they have not seen it here. They have no idea what we are talking about. There are four differences. Tasty, fantastic mangoes. Dollar only, $1 worth. Here, $10. They have not used it. They have not seen it. Unfortunately, they are not in business. They have to look at the classwork. They are the right person to get the drug from India. Export first will come from the person who can do these things. Then they will check with the agriculture department here, make the clearance, then bring it here. Same thing with coconut water. Delightful. It's wonderful.
Listening to you, I feel you're getting a little bit nostalgic about India, your home, like mangoes, coconut water. I heard you have done a great contribution to your homeland, like building churches.
Yeah.
Can you throw some light about the work you have done for your homeland?
I did one in North Dandam. There is a missions hospital, free dialysis for the poor patients. 8 dialysis machine arranged, a free dialysis arranged. The government has recognized it. The second thing, very useful. And radiation treatment for cancer treatment, they didn't have a machine in southern India. Luckily, I wasn't there. I know the company who makes the thing. I brought the machine 10 years ago. I put it in the machine. Then government inspected and said, this is the best machine. They gave to have free treatment. Amazing difference we made to South Tamil Nadu. Then, of course, the other thing I did was Rajasthan, Dharampur. That's where I built a church for people, and all the children who are not educated, they are from the remote areas. So we free education, we did that, 200 children. So they are getting good. Driving is very good.
ഈ ലോങ് ടെനുവറിൽ ഉള്ള മെഡിക്കൽ ഫീൽഡിൽ യു ഹാവ് മെറ്റ് ഹൺഡ്രഡ് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് അല്ലേ?
27,000 കാൻസർ പേഷ്യൻസ് ട്രീറ്റഡ് ഇൻ ദ 45 ഇയേഴ്സ്.
ഓ, ദാറ്റ്സ് എ ഗ്രേറ്റ് നമ്പർ. ഡോക്ടർ, യു ഹാവ് ഗോട്ട് എ സാറ്റിസ്ഫൈയിങ് കരിയർ. ക്യാൻ വി നോ അബൌട്ട് യുവർ ഫാമിലി?
ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ്, എവരിതിങ് ഗോയിങ് വെൽ. ടു സൺസ്, എൽഡർ സൺ ഇസ് എ ഡോക്ടർ ഹിയർ. Younger one did MIT and he's in USA. He is there. They got blessed with 2 grandchildren. So they are okay. It's all going well.
വളരെയധികം സന്തോഷം ഡോക്ടർ ബെഞ്ചമിൻ. മലയാളം FM ന്റെ ശ്രോതാക്കളോട് ഇത്ര നേരം ഡോക്ടറുടെ അനുഭവങ്ങളും FDA കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തതും ക്യാൻസർ രോഗത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം ഓർ ഡിറ്റക്ട് ഏർലി സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് ഏർലി എങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് കൊടുത്തതിനും വളരെ അധികം സന്തോഷം. ഡോക്ടറുടെ മുന്നോട്ടുള്ള കർമ്മപഥത്തിൽ പസഫിക് ഐലൻഡേഴ്സിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനത്തെയും വളരെയധികം ആശംസകൾ. സോ വളരെ സന്തോഷം മലയാളം എഫ് എമ്മിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിൽ.
താങ്ക് യു വെരി മച്ച്.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ഓക്ലൻഡ് റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിന്റെ ക്ലിനിക്കൽ ഡയറക്ടറും പിന്നീട് ഓക്ലൻഡ് മേഴ്സി ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ സി എസ് ബെഞ്ചമിനുമായുള്ള അഭിമുഖം. ഇനി കേൾക്കാം ശ്രുതി ദേവതമാർ, അവതരിപ്പിക്കുന്നത് ലീന സോബൻ.
മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും ശ്രുതി ദേവതമാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ലീന സോബൻ. നമ്മുടെ ഗായികമാരിലെ സ്വർണ ശബ്ദമായ വാണി ജയറാമിന്റെ പാട്ടുകളിലേക്ക് വീണ്ടും ഒരു സഞ്ചാരം. ആദ്യമായി എം കെ അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി വാണിയമ്മ പാടിയ ഗാനങ്ങൾ കേൾക്കാം. 1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകിയ
വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി
ില്ലാത്ത യുഗ്മഗാനം, ദാസേടിന്റെയും വാണിയമ്മയുടെയും അനശ്വരമായ ശബ്ദം, ശ്രീകുമാരൻ തമ്പി സിനിമാ സംവിധാനവും ഗാനരചനയും നിർവഹിച്ച തിരുവോണം എന്ന ചിത്രത്തിലെ
തിരുവോണപ്പുലരി തൻ
എന്ന ഓണപ്പാട്ടുകളിൽ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനം എം കെ അർജുനൻ മാസ്റ്ററിന്റെ സംഗീത സംവിധാനത്തിൽ വാണിയമ്മ പാടിയതാണ്. പുറത്തിറങ്ങിയ മഹാബലി എന്ന ചിത്രത്തിന് വേണ്ടി പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് അർജുനൻ മാസ്റ്റർ ഈണം നൽകിയ
സൗഗന്ധികങ്ങൾ വിടർന്നു
എന്ന ഗാനം വാണിയമ്മയും കൃഷ്ണചന്ദ്രനും വളരെ ഭംഗിയായി ആലപിച്ചിരിക്കുന്നു.
Thank you. കങ്ങെതിരി നിന്ന
സൗഗന്ധികങ്ങൾ വിടർന്നു
മദനന്റെ മാരിവിൽ ഉണർന്നു മാനസത്തരത്തിലെ
ആശീർവാദം എന്ന ചിത്രത്തിൽ ഭരണിക്കാവ് ശിവകുമാർ അർജുനൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന വാണിയമ്മയുടെ മാസ്മരിക ആലാപനം.
സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ
എന്ന പാട്ട് എത്ര മനോഹരമാണ്! ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിമനോഹരമായ ആലാപനം. ിൽ പിറന്ന ഗാനങ്ങൾ കേൾക്കാം.
എന്നും നിന്റെ ആലയം, എങ്ങും നിന്റെ ശ്രീപദം. തേടി വരുന്നു ഞാൻ, കൂടെ വരുന്നു
എൻ മാനസം. എങ്ങും നിന്റെ ആലയം, എങ്ങും നിന്റെ ശ്രീപദം. തേടി വരുന്നു ഞാൻ, കൂടെ വരുന്നു.
പുറത്തിറങ്ങിയ അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന
ഓണവില്ലിൻ താളവും കൊണ്ടിതിലേ പോരുമെൻ
എന്ന ഗാനം വാണിയമ്മ എത്ര മനോഹരമായാണ് പാടിയിരിക്കുന്നത്.
Oh
പാടിയ ജോൺസൺ മാഷിന്റെ ഗാനങ്ങളാണ് അടുത്തത്. 1981 പുറത്തിറങ്ങിയ രക്തം എന്ന ചിത്രത്തിനു വേണ്ടി ആർ കെ ദാമോദരൻ രചിച്ച് ജോൺസൺ പാഷ ഈണം നൽകി ദാസേട്ടനോടൊപ്പം വാണിയമ്മ പാടിയ മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി എന്ന ഗാനം നമുക്ക് മറക്കാൻ പറ്റുമോ? എത്ര കേട്ടാലും മതിവരാത്ത ഗാനം.
ും മകര പെൺപക്ഷി മൗനം പൂച്ചൂടും ഇന്ത്യ വരാക്ഷി മധുഗാനം മൃദുരാഗം നീ മനസ്വിനി മനോഹരി
മകര പെൺപക്ഷി മൗനപ്പൂച്ചൂടും എൻ തീവരാക്ഷി മധുഗാനം മൃദുരാഗം നീ മനസ്വിനി മനോഹരി
ദേവതമാർ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. വാണി ജയറാമിന്റെ പാട്ടോർമകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.
ഒന്നാലം കുഞ്ഞിന്നേ കൂടുകൂട്ടും തത്തമ്മേ നീ എന്നിൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാത്തരുവിയോരത്തോ ആരാരും സ്വപ്നം കൊണ്ടൊരു കൈ
ഇതുവരെ മലയാളം FM 104.6 കേട്ടത് ലീന സോബൻ അവതരിപ്പിച്ച ശ്രുതി ദേവദമാർ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും ആവണ ശ്രീലകം കേരളം
From the sky tower Planet FM on 104.6.
This program was first broadcast on Planet FM, Community Access Media in Tamaki Makaurau, Auckland. You're hearing it on accessmedia.nz thanks to Erirangi Te Motu.